ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
കൊച്ചിയിലെ വൈറ്റില ഫാഷൻ മാർബിളിന് മുന്നിലായി റോഡിൽ നിന്ന് 40 അടി ഉയരത്തിൽ മെട്രോ റെയിലിന്റെ മുകളിൽ കുടുങ്ങിക്കിടന്ന ഒരു പൂച്ചയെ നാട്ടുകാരും ഫയർഫോഴ്സുകാരും ചേർന്ന് രക്ഷിച്ചു എന്ന് കേട്ടപ്പോൾ നമുക്കുണ്ടായ വികാരമെന്താണ്? ഓരോ പ്രാണനും വിലപ്പെട്ടതാണ് എന്ന തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണോ? അതോ സഹജീവി സ്നേഹം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജനത തന്നെയാണ് നമ്മളെന്ന വിളംബരമോ? എന്തുതന്നെയായാലും 6-7 ദിവസമായി വെള്ളമോ ഭക്ഷണമോ കിട്ടാതെ വെയിലും മഞ്ഞുമേറ്റ് അവശ നിലയിലായിരുന്ന പൂച്ചയെ സാഹസികമായി രക്ഷിക്കാൻ നാട്ടുകാരും ഉദ്യോഗസ്ഥരും ഒത്തുകൂടിയത് വലിയ സംഭവമായി മാറി. ക്രെയിൻ എത്തിച്ച് മെട്രോ തൂണിലേക്ക് വലിഞ്ഞു കയറിയാണ് പൂച്ചയെ രക്ഷിച്ചത്. താഴെ വലവിരിച്ച് പൂച്ചയ്ക്ക് ഒന്നും സംഭവിക്കാതെ കാക്കുകയും ചെയ്തു. പൂച്ചയിപ്പോൾ മെട്രോ മിക്കി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. കണ്ടുനിന്നവർക്കൊക്കെ ആശ്വാസം, ആഹ്ലാദം. ഓരോ പ്രാണനും വിലപ്പെട്ടതാണ് എന്ന തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കാമല്ലേ? അതേ നമ്മൾ തന്നെയല്ലേ കഴിഞ്ഞ ദിവസങ്ങളിലെ ചില വാർത്തകൾ കേട്ട് ഞെട്ടിയതും? സഹജീവികളോട് ഒരു കരുണയുമില്ലാതെ പ്രവർത്തിക്കുന്നവരെക്കുറിച്ചുള്ള വാർത്തയാണ്. പകയോ വിദ്വേഷമോ കൊണ്ട് ക്രൂരത കാണിക്കുന്നവരെക്കുറിച്ചല്ല ഈ പറയുന്നത്. അത് പറയാൻ കൂടുതൽ കൂടുതൽ വിശദീകരണങ്ങൾ വേണ്ടിവരും. പകരം നാടിന് സേവനമെന്ന രീതിയിൽ കണക്കാക്കുന്ന ഗതാഗത സംവിധാനങ്ങളിലെ ചുരുക്കം ചിലരെങ്കിലും കാണിക്കുന്ന വിവരക്കേട് മൂലം സംഭവിക്കുന്ന കാര്യങ്ങൾ. ബസ്സുകളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ബസ്സുകളുടെ മത്സരയോട്ടവും അതുമൂലം യാത്രക്കാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും തന്നെയാണ് പറഞ്ഞു വരുന്നത്. വർഷങ്ങളായി കേട്ടുവരുന്ന ഈ ക്രൂരതയ്ക്ക് ഇനിയും അവസാനമുണ്ടായിട്ടില്ല. അടുത്തടുത്ത ദിവസങ്ങളിലായി നമ്മൾ കേട്ട കാര്യങ്ങൾ മാത്രം ഓർമ്മയിൽ കൊണ്ടുവരാം. വയനാട് മീനങ്ങാടിക്കടുത്ത് പിതാവിനെയും മകളെയും തള്ളിയിട്ട് സ്വകാര്യ ബസ് നിർത്താതെ പോയത്. പിതാവിന്റെ കാലിലൂടെ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങി തുടയെല്ല് പൊട്ടിയത് വ്യാഴാഴ്ച വൈകുന്നേരമായിരുന്നു. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സിൽ സംഭവം. മീനങ്ങാടി ടൌണിനടുത്തുള്ള 54 സ്റ്റോപ്പിൽ വിദ്യാർത്ഥികൾ കയറാനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ജോസഫും മകളും ഇതേ സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടിയിരുന്നത്. സ്റ്റോപ്പിൽ നിന്ന് അവിടെ കാത്തു നിൽക്കുന്ന വിദ്യാർത്ഥികൾ ബസ്സിൽ കയറാതിരിക്കാൻ ജോസഫും മകളും ഇറങ്ങുന്നതിന് മുമ്പ് ബസ് എടുക്കുകയായിരുന്നു. ബസ് പെട്ടെന്നെടുത്തതിനാൽ ജോസഫിന്റെ മകൾ നീതു വീണു. ഇത് ചോദ്യം ചെയ്യാൻ ബസ്സിലേക്ക് കയറിയ ജോസഫിനെ ബസ് കണ്ടക്ടർ തള്ളിയിടുകയായിരുന്നു. മറ്റൊന്ന് ബസ്സിൽ നിന്ന് വീണ വയോധികയുടെ മരണമാണ്. അവർ കയറുന്നതിന് മുമ്പ് ബസ് എടുക്കുകയും അവരുടെ കാലിലൂടെ ബസിന്റെ ചക്രങ്ങൾ കയറിയിറങ്ങുകയും ചെയ്തിരുന്നു. ഇതൊന്നും ആദ്യത്തേതോ അവസാനത്തേതോ അല്ല. കുട്ടികളെന്നോ പ്രായമായവരെന്നോ ഗർഭിണികളെന്നോ ഒന്നും ശ്രദ്ധയില്ലാതെയുള്ള പെരുമാറ്റം. മനോരമയുടെ ഒരു റിപ്പോർട്ട് എറണാകുളം ജില്ലയിലെ ബസ്സുകളുടെ മത്സരത്തെക്കുറിച്ചാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു ജില്ലയും വ്യത്യസ്തരല്ല.
യാത്രക്കാരുടെ ജീവൻ പണയം വെച്ച് കൊച്ചിയിൽ സ്വകാര്യ ബസ്സുകളുടെ വിളയാട്ടം. തിരക്കേറിയ റോഡിലൂടെ മത്സരയോട്ടം നടത്തുന്ന സ്വകാര്യ ബസ്സുകളിൽ മരണഭീതിയോടെയാണ് ജനം യാത്ര ചെയ്യുന്നത്. നഗരത്തിൽ സർവീസ് നടത്തുന്ന ഭൂരിപക്ഷം ബസ്സുകളിലും വാതിലുകൾ ഘടിപ്പിച്ചിട്ടില്ല.
സ്ത്രീകളും പ്രായമേറിയവരുമാണ് ബസ്സുകളുടെ മത്സരയോട്ടത്തിന്റെ പ്രധാന ഇരകൾ. ബസ്സിൽ നിന്ന് താഴെ വീണ് പരിക്കുപറ്റിയ കഥയാണ് LIC ജീവനക്കാരിയായ ആലുവ സ്വദേശി ജാൻസിക്ക് പറയാനുള്ളത്.
ഞാൻ ബസ്സിൽ കയറിയിട്ട് എന്നിട്ട് അത് ആലുവയിൽ വെച്ചാ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു കാലെടുത്ത് വെക്കാൻ തന്നെ അവര് ബസ് വിട്ടിട്ട് ഞാൻ എന്നാ കണ്ടക്ടർ അവിടെ ചെക്കർ താങ്ങി പിടിച്ചാണ് എന്നാ കയറ്റിയത്.
ഇതിനു പുറമെയാണ് ബസ് ജീവനക്കാരുടെ മര്യാദയില്ലാത്ത പെരുമാറ്റവും യാത്രക്കാർ സഹിക്കേണ്ടി വരുന്നത്.
അവർക്ക് ഓവർടേക്ക് ചെയ്ത് പോകണം, അവർക്ക് ആളെയൊന്നും പ്രശ്നമൊന്നുമില്ല.
മുന്നിലും പിന്നിലും വാതിലുകൾ ഘടിപ്പിക്കാതെയാണ് നഗരത്തിൽ വലിയൊരു വിഭാഗം ബസ്സുകളും സർവീസ് നടത്തുന്നത്.
നോക്കൂ, ഈ ബസ്സുകളും അവയുടെ ഉടമകളും ജീവനക്കാരും നാടിനും നാട്ടാർക്കും നൽകുന്ന സൗകര്യത്തെ ഒട്ടും വില കുറച്ച് കാണുന്നില്ല. അവരുടെ സർവീസ് തന്നെയാണ് പലർക്കും ആശ്രയമാകുന്നതും. പക്ഷെ എങ്ങോട്ടാണ് ഈ മത്സരയോട്ടം? ബസ്സിൽ കയറുന്നതും ഇറങ്ങുന്നതും സർക്കസിലെ അഭ്യാസ പ്രകടനം പരിശീലിച്ചവരൊന്നുമല്ലല്ലോ ഈ ബസ്സുകളിലെ ജീവനക്കാരുടെ പ്രായമായ അച്ഛനോ അമ്മയോ അവരുടെ കുട്ടികളോ അതുമല്ലെങ്കിൽ അവരുടെ ഗർഭിണിയായ സഹോദരിയോ ബസ്സിൽ കയറുന്നു എന്നിരിക്കട്ടെ, ഈ വിധമാണോ പെരുമാറുന്നത്? എത്ര കരുതലുണ്ടാവും! അതുപോലെ തന്നെയല്ലേ അതിൽ കയറുന്ന ഓരോ മനുഷ്യരുടെയും കാര്യം. അവരും ആരുടെയൊക്കെയോ അച്ഛനും അമ്മയും ആരുടെയൊക്കെയോ കുഞ്ഞുങ്ങളും ആരുടെയൊക്കെയോ സഹോദരിമാരും ഒക്കെയല്ലേ 6-7 ദിവസം പട്ടിണി കിടന്ന പൂച്ച അതിന്റെ കരച്ചിൽ അസ്വസ്ഥപ്പെടുത്തിയ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളുടെ അസ്വസ്ഥത തിരിച്ചറിയാൻ കഴിയുന്നില്ല? ഒരു കടപ്പാടുമില്ലാത്തവരോടും വീണ്ടും ഒരിക്കൽ കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്തവരോടും പുലർത്തുന്ന മനോഭാവമാണ് ഓരോ മനുഷ്യനെയും വേറിട്ട് നിർത്തുന്നത്, അവന്റെ മഹത്വം വിളിച്ചോതുന്നത്. ആ ബസ്സിലെ ജീവനക്കാർ എന്ത് സ്നേഹമുള്ളവരാണ്, എന്ത് മര്യാദയുള്ളവരാണ് എന്ന് നാട്ടുകാർ പറയുന്നതല്ലേ ഏറ്റവും മനോഹരമായ സംഭവം. നന്മയാണ് ഒരേ ഒരു മൂലധനം, അതൊരിക്കലും പാഴാവുന്നില്ല. നാമെല്ലാം വീട്ടുമുറ്റത്ത് മനോഹരമായ പൂന്തോട്ടം ഉണ്ടാവണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അതിന് സൌകര്യവും സമയവുമുള്ളവർ അതുണ്ടാക്കുന്നു. പതിവായത് കാണുമ്പോൾ അവയെ നനയ്ക്കുന്നതിലും ശുശ്രൂഷിക്കുന്നതിലും ഒഴുകുമ്പോൾ അത് ചെയ്യുന്ന ഒരാളിലും അതൊരു ശുശ്രൂഷയായി മാറുന്നു. എന്നാൽ വീടിന് പുറത്ത് പാതയോരങ്ങളിൽ റെയിൽപാളങ്ങളുടെ സമീപങ്ങളിൽ പലതരം പൂമരങ്ങളും വള്ളികളുമൊക്കെ വളർന്നു വരികയാണെങ്കിൽ അതുവഴി പോകുന്നവരെല്ലാം അതുകണ്ട് ആനന്ദിക്കും. സ്വന്തം ജീവിതം കൊണ്ടൊരാൾ ചെയ്യുന്ന പ്രവൃത്തി ഇതുപോലെ മറ്റുള്ളവർക്ക് സുഖവും സന്തോഷവും ആനന്ദവും പകരുമ്പോൾ അതൊരു നന്മയാകുന്നു.